2020 ഡിസംബർ 12 ശനിയാഴ്ച കേരള കോമഡി ഇ പേപ്പറിന്റെ സിനിമാ പേജിൽ നിന്ന് MGRന് ലഭിച്ച അൻപ് രജനിക്ക് കിട്ടുമോ? സിനിമാ ലേഖകൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ചെന്നൈ നഗർ പോണ്ടി ബസാറിലെ MGR സ്മാരകം. അല്പനേരം നിന്ന് അവിടെ വരുന്നവരെ നിരീക്ഷിച്ചാൽ വികാരഭരിതമായ കാഴ്ചയാണ് കാണാൻ കഴിയുക. അയ്യ എന്ന അലമുറിയിട്ട് കരയുന്നവർ, ദുഃഖം അടക്കാനാവാതെ വിതുമ്പുന്നവർ, തമിഴ് മക്കളുടെ മനസ്സിലിന്നും പാലക്കാട്ടുകാരനായ MG രാമചന്ദ്രൻ എന്ന മലയാളി വീരപുരുഷനാണ്. ആ ലെഗസി പിന്തുടരാൻ മോഹിക്കുന്ന രജനീകാന്തിന് തമിഴകം MGRന് നൽകിയ അൻപ് അഥവാ സ്നേഹം ലഭിക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടത്. അണ്ണാധുരയുടെ പിന്തുണ. MGRന്റെ പിൻബലം CN അണ്ണാധുരയും DMKയുമായിരുന്നു. മികച്ച സംഘടനാ സംവിധാനത്തിലേക്കാണ് MGR രാഷ്ട്രീയ രംഗപ്രവേശം ചെയ്തത്. ആരാധ്യ പുരുഷനായ താരം രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ തമിഴ് മക്കൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. MGR എഴെത്തോഴനായി അറിയപ്പെട്ടു. കരുണാനിധിയുടെ കനപ്പെട്ട ഡയലോഗുകളും MGRലെ താരത്തെ വളർത്തി. MGRന്റെ ജനപ്രീതി തനിക്ക് വെല്ലുവിളിയാകുമെന്നറിഞ്ഞപ്പോൾ കരുണാനിധിയ തെറ്റിയത്. അണ്ണാദുരി മരിച്ച് 3 വർഷമായപ്പോൾ MGR പാർട്ടി പിളർത്തി. AIADMK രൂപീകരിച്ചു. 1977 മുതൽ ഇടയ്ക്ക് രാഷ്ട്രപതി ഭരണം വന്ന ചെറിയ ഒരു ഇടവേള ഒഴിച്ച് മരണം വരെ 1987 മുഖ്യമന്ത്രിയായി തമിഴകം ഭരിച്ചു. മക്കൾ തിലകം എന്നറിയപ്പെട്ട MGR ആയിരുന്നു ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ആദ്യ ചലച്ചിത്ര താരം. ജയലളിതയുടെ കരുത്ത് MGR. MGRന്റെ പ്രിയങ്കരിയായ പിൻഗാമി എന്ന മേൽവിലാസമാണ് ജയലളിതയെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിച്ചത്. MGR ആരംഭിച്ച AIDMK ജയലളിത കൈപ്പിടിയിലൊതുക്കി. അസാമാന്യമായ ഇച്ഛാശക്തിയുള്ള നേതാവായിരുന്നു അവർ. ഒപ്പം പ്രവർത്തിക്കുന്ന നേതാക്കളെ പോലും വരച്ച വരയിൽ നിർത്തി. രജനിയുടെ പോരായ്മ: ശക്തമായ രാഷ്ട്രീയ പിൻബലം അവകാശപ്പെടാനില്ല എന്നാണ് രജനീകാന്തിന്റെ ഏറ്റവും വലിയ പോരായ്മ. സംഘടനാ സംവിധാനവുമില്ല, ഇനി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ജാതി സമവാക്യങ്ങൾ ശക്തമായ തമിഴകത്ത് കർണാടകക്കാരനായ രജനീകാന്തിന് വേരുകൾ പടർത്താൻ എളുപ്പമായിരിക്കുമോ? ദ്രാവിഡ രാഷ്ട്രീയമാണ് ഇക്കാലം അത്രയും തമിഴകം നിയന്ത്രിച്ചത്. അതിൽ നിന്ന് മാറി പുതിയൊരു രാഷ്ട്രീയധാര പടുത്തുയർത്താൻ ശ്രമം നടത്തുന്നത് BJP. അതിനൊപ്പം രജനീകാന്ത് ചേരുമോ എന്ന ചോദ്യം രാഷ്ട്രീയ നിരീക്ഷകർ പങ്കുവെക്കുന്നുണ്ട്. ചെന്നൈയിലെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കാണാൻ കൂട്ടാക്കിയില്ലെങ്കിലും RSS തിങ്ക് ടാങ്ക് അഥവാ ബുദ്ധികേന്ദ്രമായി അറിയപ്പെടുന്ന ഗുരുമൂർത്തി രജനിയെ പലവട്ടം കണ്ടിരുന്നു. BJP രജനി ബന്ധം പുറത്തുവന്നാൽ അതിനോട് AIDMK എങ്ങനെ പ്രതികരിക്കും? BJP ഇപ്പോൾ AIDMK മുന്നണിയിലാണ്. സ്വന്തം സീറ്റുകൾ വിട്ടുകൊടുത്തുള്ള ഒരു സഖ്യത്തിന് AIDMK തയ്യാറാകുമോ? തുടങ്ങി കുഴഞ്ഞുമറിഞ്ഞു ഒട്ടേറെ പ്രശ്നങ്ങൾ രജനീകാന്തിനെ തുറച്ചു നോക്കുന്നുണ്ട്. മറ്റൊന്ന് അദ്ദേഹത്തിന്റെ പ്രായവും രോഗവുമാണ്. ഇന്ന് രജനിക്ക് 70 വയസ്സ് തികയുകയാണ്. വിവിധ രോഗങ്ങൾ സ്റ്റൈൽ മണ്ണിലെ തളർത്തിയിരിക്കുന്നു. രജനിയുടെ നേട്ടം: വിപുലമായ ആരാധക വൃന്ദമാണ് രജനിയുടെ പ്ലസ് പോയിന്റ്. ആരാധകരിൽ യുവതലമുറക്കാർ കുറെ വിജയുടെ ആരാധകരായി മാറിയിട്ടുണ്ടെങ്കിലും രജനിക്ക് തമിഴകത്ത് എവിടെയും ആരാധകരുണ്ട്. കരുണാനിധിയുടെയും ജയലളിതയുടെയും അഭാവത്തിൽ രജനിയോളം തലയെടുപ്പുള്ള മറ്റൊരു നേതാവില്ല. ഇതൊക്കെ രജനീകാന്തിന്റെ പ്ലസ് പോയിന്റുകളാണ്. December 31 പാർട്ടി എന്ന് പ്രഖ്യാപിക്കുമെന്ന തീയതി വെളിപ്പെടുത്തുമെന്നാണ് രജനി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. മിക്കവാറും ജനുവരിയിൽ പൊങ്കലിനാവും ആ പ്രഖ്യാപനം ഉണ്ടാവുക. പാർട്ടി പ്രഖ്യാപിച്ച് രംഗത്തിറങ്ങുന്നതുവരെ രജനിയുടെ വാക്കുകൾ കണ്ണുമടച്ച് വിശ്വസിക്കാനാവുകയില്ല. പക്ഷേ ഇപ്പോൾ വന്നില്ലെങ്കിൽ പിന്നെ എപ്പോൾ വരാനാണെന്ന് രജനി തന്നെയാണ് ചോദിക്കുന്നത്. ദ്രാവിഡ രാഷ്ട്രീയം: തമിഴകത്തെ രാഷ്ട്രീയം കോൺഗ്രസിനെ വിട്ടതു മുതൽ ഇക്കാലം അത്രയും നിയന്ത്രിച്ച ദ്രാവിഡ രാഷ്ട്രീയമാണ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേടിയ തകർപ്പൻ വിജയം MK സ്റ്റാലിനും DMKയ്ക്കും വലിയ പ്രതീക്ഷ പകരുന്നു. എന്നാൽ മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമി കഴിഞ്ഞ കാലയളവിൽ ഭരണത്തിലൂടെ നേടിയെടുത്ത ജനപിന്തുണയും പൂർണ്ണമായും തള്ളിക്കളയാനാവില്ല. ഇരുമുന്നണികളിലും ഇടഞ്ഞു നിൽക്കുന്നവരിലാണ് രജനീകാന്ത് കണ്ണുവെക്കുന്നത്. എങ്കിലും ഒറ്റയ്ക്ക് പാർട്ടി ഉണ്ടാക്കി അധികാരത്തിൽ കയറാനുള്ള ജനപിന്തുണ രജനിക്ക് ലഭിക്കുമോ? അതോ ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമാവുമോ? അതോ അധികാരത്തെ നിയന്ത്രിക്കാവുന്നത്ര MLA പിന്തുണയുള്ള നിർണായക കക്ഷിയാകുമോ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാക്കുന്നു. മെയ് 1 തമിഴകത്ത് നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ഏവർക്കും അഗ്നിപരീക്ഷയായിരിക്കുമോ എന്നതിൽ സംശയമില്ല.